പണ്ട് 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 ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ താമസിച്ചിരുന്നു. അയാളുടെ വീടിനോട് അടുത്ത് തന്നെയാണ് അയാളുടെ കൃഷിസ്ഥലം. അവിടെ കഠിനാധ്വാനം ചെയ്താണ് അയാൾ ജീവിച്ചിരുന്നത്. അയാളുടെ ഭാര്യയുടെ പേരായിരുന്നു മേരി. വിവാഹം കഴിച്ച് കൊണ്ടുവന്ന കാലം മുതലേ ഈ ഭർത്താവ് എന്ത് പറഞ്ഞാലും മേരി അനുസരിക്കുകയില്ല. ഭർത്താവെന്നല്ല, ആരെന്ത് പറഞ്ഞാലും മേരി അനുസരിക്കുകയില്ല. മേരി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ മേരി അങ്ങോട്ട് പോകും. മേരി മുറ്റമടിക്ക് എന്ന് പറഞ്ഞാൽ മേരി മുറ്റത്തെ ചപ്പു വാരിയിടും. മേരി കൃത്യസമയത്ത് ഭക്ഷണം താ എന്ന് പറഞ്ഞാൽ മേരി ഭക്ഷണം താമസിച്ചേ കൊടുക്കുകയുള്ളൂ. കൃഷിക്കാരൻ ഈ ഭാര്യയെ കൊണ്ടങ്ങ് വലഞ്ഞു. അയാൾ സ്ഥിരമായിട്ട് പാടത്ത് പണിയാൻ പോകുമ്പോൾ ഭാര്യയോട് തനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരണേ എന്ന് പറയാറുണ്ടായിരുന്നു. വിവാഹത്തിന് മുമ്പ് അയാളുടെ അമ്മ കൃത്യസമയത്ത് നല്ല ഭക്ഷണം അയാൾക്ക് പണിസ്ഥലത്ത് കൊണ്ട് കൊടുക്കുമായിരുന്നു. എന്നാൽ മേരി വന്നതിന് ശേഷം ഒരു ദിവസം പോലും അയാൾക്ക് കൃത്യസമയത്ത് നല്ല ഭക്ഷണം കിട്ടിയിരുന്നില്ല. ഒന്നോ രണ്ടോ മണിക്കൂർ വൈകി വളരെ മോശം ഭക്ഷണം കൊണ്ടാണ് മേരി പാടത്തേക്ക് ചെല്ലുക. ഒരിക്കൽ കൃഷിക്കാരൻ പണിസ്ഥലത്തേക്ക് പോകാൻ നേരത്ത് മേരിയോട് പറഞ്ഞു, മേരി ഇന്ന് നല്ല കട്ടിപ്പണിയാണ്, ഞാൻ നില ഉഴാൻ പോവുകയാണ്, എനിക്ക് നേരത്തെ വിശക്കും, അതുകൊണ്ട് നീ ഇന്ന് ഒരു മണിക്കൂർ നേരത്തെയെങ്കിലും കുറച്ച് നല്ല ഭക്ഷണം എനിക്ക് കൊണ്ടു തരണേ. നന്നായിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ക്ഷീണിക്കും, പണി താമസിക്കും, നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാകുക. മേരി ഒന്നും പറഞ്ഞില്ല. എന്തായാലും ഉച്ചയായപ്പോൾ നമ്മുടെ കൃഷിക്കാരൻ ഭക്ഷണം കാത്തിരുന്നു, ഭക്ഷണം കൊണ്ടുവന്നില്ല. ഉച്ച കഴിഞ്ഞു, സന്ധ്യാവാറായപ്പോൾ ഉണ്ട് മേരി വരുന്നു ഭക്ഷണവും കൊണ്ട്, വളരെ മോശം കുറച്ച് ഭക്ഷണം. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് കൃഷിക്കാരന് തോന്നി. ഇതിങ്ങനെ തുടർന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയാൾ വിചാരിച്ചു, ഇന്നൊന്ന് തിരിച്ച് പറഞ്ഞു നോക്കാം. അയാൾ പോകാൻ നേരത്ത് മേരിയോട് പറഞ്ഞു, മേരി ഒരു കാര്യം ചെയ്യണേ, നീ ഇന്ന് ഒരു മണിക്കൂർ താമസിച്ച് ഭക്ഷണം കൊണ്ടുവന്നാൽ മതി. കൊണ്ടുവരുമ്പോൾ ചിക്കൻ സൂപ്പ് എനിക്ക് ഉണ്ടാക്കുകയോ ചെയ്യരുത്, എനിക്കത് ഇഷ്ടമല്ല. അന്ന് ഉച്ചയ്ക്ക് കൃത്യസമയത്ത് മേരി ഭക്ഷണം കൊണ്ടുവന്നു. കൊണ്ടുവന്നത് ചിക്കൻ സൂപ്പ്. തൻ്റെ ഭാര്യ എങ്ങനെയാണ് മേരിക്കേണ്ടത് എന്ന് കൃഷിക്കാരന് മനസ്സിലായി. എന്നാലും ചിലപ്പോഴൊക്കെ അയാൾ മറന്നു പോകുമായിരുന്നു കേട്ടോ. എന്നിരുന്നാലും തൻ്റെ ഭാര്യയോട് തിരിച്ച് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യിക്കാൻ അയാൾ ശ്രമിച്ചു പോന്നു. മേരി ഇന്നുച്ചയ്ക്ക് എനിക്ക് റൊട്ടിയും വെണ്ണയും വേണ്ട എന്ന് പറഞ്ഞാൽ അന്നുച്ചയ്ക്ക് മേരി റൊട്ടിയും വെണ്ണയും തന്നെ കൊണ്ടുവരും. മേരി നീ ഇന്ന് വീട് തൂക്കുകയും തുടക്കുകയും ഒന്നും ചെയ്യേണ്ട, ഇതിങ്ങനെ കിടന്നോട്ടെ എന്ന് പറഞ്ഞാൽ അന്ന് മേരി വീട് വൃത്തിയാക്കിയിടും. പറയുന്നതിന് വിപരീതം ചെയ്യുക എന്നതാണ് മേരിയുടെ ശീലം എന്ന് കൃഷിക്കാരന് മനസ്സിലായി. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. എന്നിരുന്നാലും അയാൾക്ക് മാത്രമല്ല ഈ വിദ്യ അറിയുകയുള്ളൂ, അയാളുടെ അമ്മയും അച്ഛനും ബന്ധുക്കളും ഒക്കെ മേരിയുടെ ഈ സ്വഭാവം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാലം ഇങ്ങനെ കഴിഞ്ഞു. ഒരിക്കൽ കൃഷിക്കാരൻ തൻ്റെ പാടത്ത് വളരെ ക്ഷീണിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോൾ മേരി അവിടെ ചെന്നു. ഭക്ഷണം കൊണ്ട് ചെന്നതാണ്. കൃഷിക്കാരൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേരിയോട് പറഞ്ഞു, മേരി നീ പാടത്തിൻ്റെ തെക്ക് വശത്തേക്കൊന്നും പോകരുതേ, അവിടെ ഒരു കിണറുണ്ട്, അഥവാ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ അടുത്തോട്ടെങ്ങും പോകരുത്, അതിൽ വീണു പോകും. മേരിയുണ്ടോ അനുസരിക്കുന്നു. മേരി നേരെ തെക്കു ഭാഗത്തേക്ക് തന്നെ നടന്നു. കിണറിനടുത്ത് ചെന്ന് അകത്തേക്ക് നോക്കി. അതിൻ്റെ വക്ക് ഇടിഞ്ഞിരിക്കുകയായിരുന്നു. ചെന്ന് നോക്കിയതും മണ്ണിടിഞ്ഞ് മേരി കിണറിനകത്തേക്ക് വീണുപോയി. കുറച്ചു നേരം അവിടെ കിടക്കട്ടെ, സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് കൃഷിക്കാരനും വിചാരിച്ചു. അയാൾ ഭക്ഷണമൊക്കെ കഴിച്ച് പണി തീർത്ത് വീട്ടിലേക്ക് പോയി. മേരി അവിടുന്ന് രക്ഷപ്പെടാനാവുമെന്ന് നോക്കി, പക്ഷേ പറ്റുന്നില്ല, നല്ല ആഴമുള്ള കിണറായിരുന്നു. ഇരുട്ടായി തുടങ്ങി. മേരിക്ക് കുറേശ്ശെ പേടി വന്നു. മേരി അവിടെ കിടന്ന് ഉറക്കെ പറഞ്ഞു, ഏതെങ്കിലും ചെകുത്താൻ എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ ഞാൻ അവനോട് നന്ദിയുള്ളവളായിരുന്നേനെ. ഈ കിണറിനുള്ളിൽ ഒരു ഭൂതം താമസിക്കുന്നുണ്ടായിരുന്നു. ഭൂതം വലിയ വിഷമത്തിലായിരുന്നു. ഭൂതത്തിനോട് ആർക്ക് സ്നേഹമില്ല. ഭൂതത്തിനെ കണ്ട എല്ലാവരും പേടിച്ചോടും. ഇതാ ഇവിടെ ഒരാൾ നന്ദിയുള്ളവളായിരിക്കും എന്ന് പറയുന്നു, ഇവളെ അങ്ങ് സഹായിച്ചേക്കാം എന്ന് ഭൂതം കരുതി. ഭൂതം മേരിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, മേരി ഞാൻ നിന്നെ പുറത്തെത്തിക്കാം, നീ എൻ്റെ പുറത്ത് കയറിയിരുന്നു, നീ എന്നോട് നന്ദി പറഞ്ഞാൽ മതി. മേരി പറഞ്ഞു, ശരി ഞാൻ നിൻ്റെ പുറത്ത് കയറിയിരിക്കാം. അങ്ങനെ മേരി ഭൂതത്തിൻ്റെ പുറത്ത് കയറിയിരുന്നു. ഭൂതം പറന്ന് മേരിയെ കൊണ്ട് കിണറിന് പുറത്തെത്തി, തൻ്റെ ഭർത്താവിൻ്റെ പാടത്ത്. എന്നിട്ട് മേരിയോട് പറഞ്ഞു, ശരി എന്നോടൊന്ന് നന്ദി പറഞ്ഞിട്ട് നീ എൻ്റെ പുറത്തൊന്ന് താഴെ ഇറങ്ങിക്കും, നീ നിൻ്റെ വീട്ടിൽ പൊക്കൂ. മേരിയുണ്ടോ പറഞ്ഞനുസരിക്കുന്നു. കിണറിന് പുറത്തെത്തിയതോടെ മേരി വീണ്ടും പഴയ ആളായി. പഴയ അനുസരണക്കേട് കാണിച്ചു തുടങ്ങി. മേരി ഭൂതത്തിൻ്റെ പുറത്ത് കെട്ടിപ്പിടിച്ചിരുന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇറങ്ങുന്നില്ല, നിൻ്റെ പുറത്തിരുന്ന് പറക്കാൻ നല്ല രസമുണ്ടായിരുന്നു, നീ എങ്ങോട്ടാന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ നിന്നെ പുറത്ത് കുറച്ചേരി ഇങ്ങനെ സുഖിച്ചിരിക്കട്ടെ. ഭൂതത്തിന് ദേഷ്യം വന്നു. ഭൂതം ചാഞ്ഞും ചരിഞ്ഞും മലർന്നും ഒക്കെ പറന്നു നോക്കി. മേരിയുണ്ടോ വിടുന്നു. മേരി ഭൂതത്തിൻ്റെ പുറത്ത് അള്ളി പിടിച്ചിരിക്കാൻ തുടങ്ങി. ഭൂതത്തിന് ദേഷ്യം വന്നു. സാധാരണ ആൾക്കാരെ ഭൂതത്തിനെ കണ്ട പേടിച്ചോടും. ഇത് ഇത്തിരി ദേവ കാണിച്ചു പോയതാണ് ശല്യമായി. ഭൂതം തുള്ളിച്ചാടി നോക്കി, തല കുത്തി മറിഞ്ഞു നോക്കി. മേരി പുറത്തു നിന്ന് വിടുന്ന ലക്ഷണമില്ല. ഭൂതം വീണ്ടും അവിടെയൊക്കെ പറന്നു നടന്നു. മരച്ചില്ലകൾക്കിടയിലൂടെ മേരിയെ പേടിപ്പിക്കാൻ വേണ്ടി അത് നൂണ്ട് പറന്നു. മേരി ഭൂതത്തിനെ പുറത്ത് പിടിച്ചിരുന്നല്ലാതെ താഴെ ഇറങ്ങിയില്ല. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു കുതിരപ്പുറത്ത് ഒരു പട്ടാളക്കാരൻ വരുന്നത് കണ്ടു. പട്ടാളക്കാരനെ കണ്ടപ്പോൾ ഭൂതം ഓടിച്ചെന്ന് പട്ടാളക്കാരനോട് പറഞ്ഞു, പട്ടാളക്കാര, നീ വലിയ വീരനാണെന്ന് തോന്നല്ലോ, എന്നെ ഒന്ന് സഹായിക്കുക. ഞാൻ നോക്ക, ഈ മേരി എന്നെ പുറത്തുനിന്ന് താഴെ ഇറങ്ങുന്നില്ല. ഇവളെ ഒന്ന് താഴെ ഇറക്കി തരുകയാണെങ്കിൽ നിന്നെ ഞാൻ രാജാവാക്കി തരാം. പട്ടാളക്കാരൻ നോക്കിയപ്പോൾ മേരി ഭൂതത്തിൻ്റെ പുറത്ത് പിടിച്ചിരിക്കുകയാണ്. പട്ടാളക്കാരൻ മേരിയോട് പറഞ്ഞു, ദാ എൻ്റെ കൈ വാളുണ്ട്, ഞാൻ ഈ വാൾ കൊണ്ട് നിന്നെ മൂക്കരിയും, നീ വേഗം താഴെ ഇറങ്ങ്. മേരി പറഞ്ഞു, പിന്നെ ഇത്തിരി പുളിക്കും, ഞാൻ താഴെ ഇറങ്ങില്ല. മേരി അവിടെ തന്നെ ഇരുന്നു. പട്ടാളക്കാരൻ വാളെടുത്ത് മൂർച്ച കൂട്ടിക്കൊണ്ട് പറഞ്ഞു, പെണ്ണെ താഴെ ഇറങ്ങി, ഞാൻ നിൻ്റെ കഴുത്തരിയും. മേരി പറഞ്ഞു, പിന്നെ പിന്നെ ഇനി വാ കഴുത്തരിയാൻ, ഞാൻ ഇറങ്ങുന്നില്ല. പട്ടാളക്കാരൻ വാള് വീശിക്കൊണ്ട് മേരിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, വേഗം താഴെ ഇറങ്ങ്, നിന്നെ ഞാനിപ്പോൾ അരിഞ്ഞ് തുണ്ടം തുണ്ടമാക്കും. മേരി പുച്ഛിച്ചൊരു ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സില്ല, ഞാൻ താഴെ ഇറങ്ങുന്നില്ല. പട്ടാളക്കാരന് കലശലായി ദേഷ്യം വന്നു. പട്ടാളക്കാരൻ വാള് ചുരുട്ടിക്കൊണ്ട് മേരിക്ക് ചുറ്റും നടന്നു. എന്നിട്ട് പറഞ്ഞു, വേഗം ഇറങ്ങിക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. മേരി പറഞ്ഞു, ആ പാഠം എങ്ങനെ പഠിപ്പിച്ചതാ, ഞാൻ താഴെ ഇറങ്ങുന്നില്ല. ദേഷ്യം വന്ന പട്ടാളക്കാരൻ പറഞ്ഞു, ശരി, എന്നാൽ നീ അവിടെ തന്നെ ഇരുന്നു. ഇത് കേട്ടതും മേരി ഭൂതത്തിൻ്റെ പുറത്തുനിന്ന് ചാടി ഇറങ്ങി വീട്ടിലേക്ക് നടന്നുപോയി. ഭൂതത്തിന് സന്തോഷമായി. മേരി താഴെ ഇറങ്ങുമെന്ന് പട്ടാളക്കാരനും വിചാരിച്ചിരുന്നില്ല. എന്തായാലും മേരി താഴെ ഇറങ്ങിയപ്പോൾ പട്ടാളക്കാരന് സമാധാനമായി. അപ്പോൾ ഭൂതം പട്ടാളക്കാരനോട് പറഞ്ഞു, ഞാൻ നിനക്ക് വാക്ക് തന്നാണ് നിന്നെ രാജാവാക്കാമെന്ന്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോവാം. കൊട്ടാരത്തിൽ പോയിട്ട് രാജകുമാരിയുടെ ഭക്ഷണത്തിൽ കൂടെ അവിടെ വയറിനകത്തിയല്ലു. എന്നിട്ട് അവൾക്ക് ഭയങ്കര വയറുവേദന ഉണ്ടാക്കും. ഇവളുടെ വയറുവേദന മാറണമെങ്കിൽ നീ വന്ന് നിൻ്റെ ശബ്ദത്തിൽ ചാടിപ്പോ ചാടിപ്പോ ഭൂതത്താനി എന്ന് പറയണം. അങ്ങനെ നീ പറയുമ്പോഴത്തേക്ക് ഞാൻ രാജകുമാരിയുടെ വയറ്റിൽ നിന്ന് ചാടിപ്പോക്കൊള്ളാം. അങ്ങനെ രാജാവിന് നിന്നെ ഇഷ്ടപ്പെടുകയും നിന്നെ കൊണ്ട് രാജകുമാരിയെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നിനക്ക് ഭാവിയിൽ രാജാവാകാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു തവണ ഈ വിദ്യ പ്രയോഗിക്കാൻ പാടുള്ളൂ. ഇതിനുശേഷം ഞാൻ വേറെ ആരെങ്കിലും വയറ്റിൽ കയറി വയറുവേദന ഉണ്ടാക്കുകയാണെങ്കിൽ നീ അങ്ങോട്ട് മന്ത്രം ചൊല്ലാൻ വന്നേക്കരുത്. അങ്ങനെ അഥവാ നീ വന്ന് മന്ത്രം ചൊല്ലുകയാണെങ്കിൽ ഞാൻ നിൻ്റെ വയറിനകത്ത് വരും, പിന്നെ ജീവിതകാലം മുഴുവൻ നീ വയറുവേദനയായിട്ട് നടക്കേണ്ടിയും വരും. പട്ടാളക്കാരൻ സമ്മതിച്ചു. അങ്ങനെ ഭൂതത്താൻ പറന്ന് രാജകൊട്ടാരത്തിൽ ചെന്നു. രാജകുമാരിയുടെ ഭക്ഷണത്തിൽ കൂടി അവളുടെ വയറിനകത്ത് കയറി അവൾക്ക് വയറുവേദന ഉണ്ടാക്കി. രാജകുമാരിക്ക് കലശലായ വയറുവേദന. അവൾ കിടന്ന് കുത്തി മറിയാൻ തുടങ്ങി. ഏതെല്ലാം വൈദ്യന്മാർ വന്നിട്ടും വയറുവേദന മാറുന്നില്ല. അപ്പോൾ രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ആരാണോ രാജകുമാരിയുടെ വയറുവേദന മാറ്റിക്കൊടുക്കുന്നത് അവർക്ക് രാജകുമാരിയെ വിവാഹം കഴിച്ചു കൊടുക്കും, പകുതി രാജ്യവും കൊടുക്കും. ഇത് കാത്തിരുന്ന പട്ടാളക്കാരനുടൻ തന്നെ രാജകൊട്ടാരത്തിലേക്ക് ചെന്നു. എന്നിട്ട് ചാടിപ്പോ ചാടിപ്പോ ഭൂതത്താനെന്ന് മന്ത്രം ചൊല്ലി. അതോടെ രാജകുമാരിയുടെ വയറ്റിൽ നിന്ന് ഭൂതം ചാടി പുറത്തു പോയി. അവളുടെ വയറുവേദന മാറി. വിളംബരം ചെയ്തതിന് പ്രകാരം രാജാവ് അവളെ പട്ടാളക്കാരനെ വിവാഹം കഴിച്ചു കൊടുത്തു, പകുതി രാജ്യവും കൊടുത്തു. അങ്ങനെ കുറേ കാലം സന്തോഷമായിട്ട് കടന്നുപോയി. ഭൂതത്താനാണെങ്കിൽ കിണറ്റിനകത്ത് കടന്ന് ബോറടിച്ചു. അപ്പോൾ അവൻ വീണ്ടും പുറത്തു വന്നു. അവിടെയൊക്കെ കറങ്ങി നടക്കുമ്പോൾ നമ്മുടെ രാജകുമാരിക്ക് ഒരു അനുജത്തി ഉണ്ടായിരുന്നു. അവളെ കണ്ടു. ഭൂതത്താൻ ചെന്ന് അവളുടെ ഭക്ഷണത്തിൽ കൂടി അവളുടെ വയറിനകത്ത് കയറി അവൾക്ക് വയറുവേദന ഉണ്ടാക്കി. ഇത്തവണ രാജാവ് വിളംബരം ഒന്നും പുറപ്പെടുവിച്ചില്ല. തൻ്റെ മകളുടെ വയറുവേദന മാറ്റിയ മരുമകനെ, അതായത് നമ്മുടെ പഴയ പട്ടാളക്കാരനെ വീണ്ടും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഇളയ മകൾക്ക് വയറുവേദന വന്നു, നീ ഈ വയറുവേദന മാറ്റിക്കൊടുക്കുകയാണെങ്കിൽ ബാക്കി പകുതി രാജ്യം കൊണ്ട് നിനക്ക് തരാം, എൻ്റെ മുഴുവൻ രാജ്യവും നീ എടുത്തു. പക്ഷേ പട്ടാളക്കാരന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം താൻ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ എന്തു പറ്റും, ഭൂതം തൻ്റെ വയറ്റിലാവും, എന്നിട്ട് തനിക്ക് വയറുവേദന വരും. അതുകൊണ്ട് അയാൾ രാജാവിനോട് പറഞ്ഞു, അയ്യോ മഹാരാജാവ്, എനിക്ക് ഇത്തവണ പറ്റില്ല. പക്ഷേ രാജാവ് സമ്മതിച്ചില്ല. രാജാവും രാജ്ഞിയും പട്ടാളക്കാരനോട് കെഞ്ചാൻ തുടങ്ങി. ഇളയ മകളുടെ വയറുവേദന എങ്ങനെയെങ്കിലും മാറ്റിക്കൊടുക്കണം. പോരാഞ്ഞ പട്ടാളക്കാരൻ്റെ ഭാര്യയായ രാജകുമാരിയും അയാളോട് പലതവണ പറഞ്ഞു തൻ്റെ അനുജത്തിയുടെ വയറുവേദന മാറ്റിക്കൊടുക്കാൻ. അവസാനം അയാൾ തീരുമാനിച്ചു രാജകുമാരിയുടെ അനുജത്തിയുടെ വയറുവേദന കൂടി മാറ്റിക്കൊടുക്കാം. അങ്ങനെ തനിക്ക് മുഴുവൻ രാജ്യവും സ്വന്തമായിട്ട് കിട്ടുകയും ചെയ്യും. പട്ടാളക്കാരൻ ആദ്യം ചെയ്തത് മേരി എവിടെയുണ്ടെന്ന് അന്വേഷിക്കുകയാണ്. അന്വേഷിച്ചപ്പോൾ ഇപ്പോഴും ഭർത്താവിൻ്റെ കൂടെ വഴക്കിട്ട് മേരി കഴിയുന്നുണ്ടെന്ന് മനസ്സിലായി. അയാൾ കൃഷിക്കാരനെ ആളയച്ച് വരുത്തി. എന്നിട്ട് മേരിയെ കൊട്ടാരത്തിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. കൃഷിക്കാരൻ വീട്ടിൽ ചെന്ന് മേരിയോട് പറഞ്ഞു, എടി ഞാൻ കൊട്ടാരത്തിൽ വരെ പോവാം, നീ എൻ്റെ കൂടെ വരുമൊന്നും വേണ്ട. മേരി പറഞ്ഞു, ആര് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കൂടെ വന്നേ തീരൂ. മേരി കൃഷിക്കാരൻ്റെ പിന്നാലെ രാജകൊട്ടാരത്തിലേക്ക് നടന്നു. മേരി കൊട്ടാരത്തിൽ എത്തിയതും നമ്മുടെ പട്ടാളക്കാരൻ രാജകുമാരിയുടെ അനിയത്തെ വിളിച്ചിട്ട് അടുത്ത് നിർത്തിയിട്ട് ചാടിപ്പോ ചാടിപ്പോ ഭൂതത്താനെ എന്ന് മന്ത്രം ചൊല്ലി. മന്ത്രം കേട്ടതും ഭൂതത്താൻ രാജകുമാരിയുടെ വയറ്റിൽ നിന്ന് ചാടിപ്പുറത്തിറങ്ങി പട്ടാളക്കാരൻ്റെ അടുത്തേക്ക് ചെന്നതും പട്ടാളക്കാരൻ പറഞ്ഞു, മേരി മേരി ഓടിവ, നാ നമ്മുടെ ഭൂതം ഇവിടെ ഉണ്ട്. മേരിയെ കണ്ട ഭൂതം പിന്നെ അവിടെ നിന്നതേയില്ല, അത് ഒറ്റ ഓട്ടത്തിന് കിണറിനുള്ളിൽ പോയി ഒളിച്ചിരുന്നു. മുഴുവൻ രാജ്യവും സ്വന്തമാക്കിയ പട്ടാളക്കാരൻ ആ രാജ്യത്തെ രാജാവായി തീർന്നു. മേരിയും ഭർത്താവും ജീവിതകാലം മുഴുവൻ വഴക്കിട്ടുകൊണ്ടിരുന്നു. ഭൂതത്താനാണെങ്കിൽ പിന്നീട് കിണറ്റിൽ നിന്ന് പുറത്ത് വന്നതേയില്ല. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.